ఆకాశవాణి నమస్కారం. ప్రాదేశిక వార్తలు వాయించునది అనిల్ చంద్ర. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാമിക വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. 18-ാമത് ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത മുൻനിർത്തി മഞ്ഞ ജാഗ്രത. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ഏകദിന ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാമിക വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ബലിപെരുന്നാളും. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടത്തിയ ശേഷം വിശ്വാസികൾ ബന്ധുവീടുകൾ സന്ദർശിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും ജനങ്ങൾക്ക് ഈദ് ആശംസകൾ നേർന്നു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സാമൂഹിക സൌഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് ബലിപ്പെരുന്നാളെന്നും മനുഷ്യരാശിക്കായി നിസ്വാർത്ഥ സേവനത്തിന് ഈദ് ജനങ്ങളെ പ്രചോദിപ്പിക്കട്ടെയെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സമൂഹത്തിന്റെ അടിസ്ഥാനശിലയായ ഐക്യം, ദയ എന്നിവയുടെ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ദിനത്തിൽ ജഗദീപ് ധൻകർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ബലിപ്പെരുന്നാൾ കുടുംബങ്ങൾക്ക് സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവിൽ ഒത്തുചേരാൻ അവസരമാകട്ടെയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ത്യാഗമനോഭാവത്തെയും ആത്മസമർപ്പണത്തെയും വാഴ്ത്തുന്ന ഈദുൽ അദ്ഹ സ്നേഹവും അനുകമ്പയും കൊണ്ട് എല്ലാവരെയും കൂടുതൽ ഒരുമിപ്പിക്കട്ടെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസിച്ചു. നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്കായി സഹായഹസ്തം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണമായ ലോകം സാധ്യമാകൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അഹന്തയെ ദൂരെയെറിഞ്ഞ് അവരന്റെ സങ്കടങ്ങളെ നെഞ്ചേറ്റി സാന്ത്വനം പകരാനും അവരെ ചേർത്തുപിടിക്കാനും കഴിയണമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ആഘോഷങ്ങൾ പരിധിവിടാതെ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിന്ന് ഒന്നുമില്ലാത്തവർക്ക് തുണയേകണമെന്നും ദുരിതബാധിതരോട് ഐക്യപ്പെടണമെന്നും കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. സ്പീക്കർ എ എൻ ഷംസീർ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തുടങ്ങിയവരും ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു.
ഹജ്ജ് തീർത്ഥാടനം അവസാനഘട്ടത്തിലെത്തി. ഇന്നലെ പുലർച്ചെ സാത്താന്റെ പ്രതീകമായ ജംറയിൽ കല്ലേർകർമ്മം നടത്തിയ തീർത്ഥാടകർ ബലിയർപ്പണം പൂർത്തിയാക്കി കാബ പ്രദക്ഷിണം നടത്തി. പിന്നീട് തലമുണ്ടനം ചെയ്ത് പുതുവസ്ത്രം ധരിച്ച് പെരുന്നാൾ ആഘോഷിച്ചു. ഇന്ന് നാളെയുമായി മിനായിലെ കല്ലേർകർമ്മം പൂർത്തിയാക്കി കാബയ്ക്ക് ചുറ്റും വിടവാങ്ങൽ പ്രദക്ഷിണം നടത്തുന്നതോടെ ഹജ്ജ് കർമ്മത്തിന് സമാപനമാകും. ഈ മാസം 24-ന് ആരംഭിക്കുന്ന 18-ാമത് ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി റിജിജു സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. സമ്മേളനകാലത്ത് പുതിയ ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ഈ മാസം 27-നാണ് രാജ്യസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ജൂലൈ 3-ന് സമ്മേളനം സമാപിക്കും. ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. രണ്ടിടങ്ങളിൽ പരീക്ഷാ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഒഡീഷയിലെ സാമ്പൽപൂരിൽ അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തിൽ ഗവൺമെന്റിന് ആശങ്കയുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. 1563 വിദ്യാർത്ഥികൾക്ക് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം റീടെസ്റ്റ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സിക്കിമിലെ മണ്ണിടിച്ചിലിലും മലവെള്ളപ്പാച്ചിലിലും കുടുങ്ങിപ്പോയ 1200-ഓളം വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുന്നതിന് ശ്രമം തുടരുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ ഇവരെ വിമാനമാർഗമോ റോഡ് മാർഗമോ ഒഴിപ്പിക്കാൻ നടപടിയെടുക്കും. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച കർണാടക ഗവൺമെന്റ് നടപടിയെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നിശിതമായി വിമർശിച്ചു. ഇന്ധനങ്ങളുടെ വിൽപ്പന നികുതി വർധനയിലൂടെ ലിറ്ററിന് 3 രൂപയാണ് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം കർണാടക ഗവൺമെന്റ് വർദ്ധിപ്പിച്ചത്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ 12 രൂപ വരെ വിലവർദ്ധനയാണ് കർണാടകയിൽ ഉണ്ടായതെന്ന് സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ ഹർദീപ് സിംഗ് പുരി കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ സമർപ്പിക്കാം. ടോൾ ഫ്രീ നമ്പറിലോ നരേന്ദ്രമോദി ആപ്പ് വഴിയോ മൈ ജിഒവി ഓപ്പൺ ഫോറം വഴിയോ ആശയങ്ങൾ നൽകാം. ഈ മാസം 30-നാണ് മൻ കി ബാത്തിന്റെ 111-ാം പതിപ്പ് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത മുൻനിർത്തി ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചിലയിടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ 8 പദ്ധതികൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാളെ ഉദ്ഘാടനം ചെയ്യും. ഡേകെയർ, ത്രിഗുണ സെന്റ് അരീന, സസ്യ ഉദ്യാനത്തിലെ നവീകരിച്ച നീന്തൽക്കുളം എന്നിവയടക്കം പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് സിപിഐഎം നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. 20 മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതമടക്കം കാര്യങ്ങൾ 2 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്ന് 3 ദിവസത്തെ സംസ്ഥാന സമിതി യോഗവും ചർച്ച ചെയ്യും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് എന്നിവർ യോഗത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. ഒരു മാസത്തോളം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. വൈശാഖ മഹോത്സവത്തിൽ ഇത്തവണ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവം സമാപിക്കുക. രാവിലെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് തേങ്ങാമുറികളിൽ നാളം പകർന്ന ശേഷം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണയ്ക്കും. മുളന്തണ്ടുകളും ഞെട്ടിപ്പനയോലയും കൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ ശ്രീകോവിൽ കലശാഭിഷേകത്തിന് മുൻപ് പിഴുതെടുത്ത് പടിഞ്ഞാറേ നടയ്ക്ക് കുറുകെ തിരുവഞ്ചേരിയിൽ ഉപേക്ഷിക്കും. ഉത്സവകാലത്ത് അക്കരെ കൊട്ടിയൂരിലെത്തിച്ച ദേവതകളെയെല്ലാം വിഗ്രഹത്തിൽ നിന്ന് തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്ന വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും നടന്നു. ഇനി 11 മാസങ്ങൾക്ക് ശേഷമായിരിക്കും അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഉണ്ടാവുക.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 143 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 265 റൺസ് എടുത്തു. തുടർന്ന് ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 122 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ആശ ശോഭന 4 വിക്കറ്റ് എടുത്തു. ഓപ്പണർ സ്മൃതി മന്ധാന 117 റൺസ് നേടി. ഐസിസി ലോകകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാൻ അയർലന്റിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇരു ടീമുകളും ഇതിനകം ടൂർണമെന്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഇന്ന് ഗ്രൂപ്പ് ഡിയിൽ ബംഗ്ലാദേശ് നേപ്പാളുമായാണ് ഏറ്റുമുട്ടുന്നത്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബംഗ്ലാദേശ് 19.3 ഓവറിൽ 106 റൺസ് എടുത്തു. ശ്രീലങ്ക നെതർലാൻഡ്സ് മത്സരവും സെന്റ് ലൂസിയയിൽ പുരോഗമിക്കുന്നു. ശ്രീലങ്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അവർ 9.2 ഓവറിൽ 2 വിക്കറ്റിന് 70 റൺസ് എടുത്തിട്ടുണ്ട്. വൈകിട്ട് ഗ്രൂപ്പ് സിയിൽ ന്യൂസിലാന്റ് പാപ്പുവ ന്യൂഗിനിയെ നേരിടും. ട്രിനിഡാഡിലാണ് മത്സരം. പാലക്കാട് പാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 35 ഏക്കർ ഭൂമി സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തു. ഭൂമി വിട്ടുനൽകാൻ തയ്യാറാണെന്ന് കമ്പനി രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാർച്ചിൽ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. പാലക്കാട് ആർഡിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ രേഖകൾ ഏറ്റുവാങ്ങിയത്. ജലചൂഷണത്തിനെതിരെ വർഷങ്ങൾ നീണ്ട ജനകീയ സമരത്തെ തുടർന്നാണ് പാച്ചിമടയിലെ കോള കമ്പനി പൂട്ടിയത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശികളുടെ വീടുകൾ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് സന്ദർശിക്കും. രാവിലെ തിരുവല്ലയിലെത്തുന്ന അദ്ദേഹം പന്തളം, വാഴമൂട്ടം, കോന്നി, കീഴ്വായ്പൂർ എന്നിവിടങ്ങളിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോന്നി സ്വദേശി സജു വർഗീസിന്റെയും മല്ലപ്പള്ളി കീഴ്വായ്പൂര് സ്വദേശി സിബിൻ ടി എബ്രഹാമിന്റെയും സംസ്കാരം ഇന്ന് നടത്തും. സജു വർഗീസിന്റെ സംസ്കാരം അട്ടച്ചാക്കൽ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലാണ്. സിബിൻ ടി എബ്രഹാമിന്റെ മൃതദേഹം കീഴ്വായ്പൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ സംസ്കരിക്കും. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി സുരേഷ് ഗോപി ജന്മനാട്ടിലെത്തി. കൊല്ലം മാടനടയിലെ കുടുംബവീട്ടിലെത്തിയ അദ്ദേഹം കൊല്ലൂർവിള ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ അടക്കം ജില്ലാ നേതാക്കൾ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട്ട് 2 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തോട് ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന 2 പ്രതികളിൽ ഒരാളെ പോലീസ് പിടികൂടി. നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജിയെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പുതിയങ്ങാടിയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തിയ സംഘത്തിൽ നിന്ന് കഴിഞ്ഞ മാസം 19-നാണ് എക്സൈസും പോലീസും ചേർന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തത്. വീട്ടിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാമിക വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. 18-ാമത് ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത മുൻനിർത്തി മഞ്ഞ ജാഗ്രത. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ഏകദിന ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. Thank you.